ദൈവവചനത്തിനനുസരണമായി താങ്കൾ എടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളും താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ അടുക്കും ചിട്ടയും കൊണ്ടുവരുമ്പോൾ അനുസരണക്കേടിന്റെ തിരഞ്ഞെടുപ്പുകൾ ഓരോന്നും ചിന്താക്കുഴപ്പങ്ങളും നാശവും ആകുന്നു കൊണ്ടുവരുന്നത്. ഒരു ചെറിയ ആയുസ് മാത്രമാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ യാത്ര ഏറ്റവും സുഖകരമാക്കുവാനുള്ള മാർഗങ്ങൾ ദൈവവചനമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ ഗൗരവത്തോടെ സദൃശവാക്യ പുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിനൊരു അനുഗ്രഹമായിരിക്കും, സ്വന്തം ജീവിതം ഫലപ്രദമാക്കുന്നവനായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ പഠനം നമുക്ക് വളരെ താല്പര്യത്തോടെ ശ്രദ്ധിച്ച് പഠിക്കണം. സദൃശവാക്യങ്ങൾ 12 അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 13 അധ്യായത്തിലേക്ക് വരാം. 13 അധ്യായത്തിൻ്റെ ആദ്യ വാക്യം ശ്രദ്ധിച്ചാട്ടെ. ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനാഫലം, പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല. ശലോമോൻ ദാവീദിൻ്റെ ഇഷ്ടപുത്രൻ ആയിരുന്നില്ല എങ്കിലും അവൻ കുറഞ്ഞത് അവൻ പറയുന്നത് കേൾക്കുന്നവനായിരുന്നു. പിതാവിൻ്റെ പ്രബോധനം ശ്രദ്ധിച്ച ജ്ഞാനമുള്ള മകൻ്റെ ഒരു ഉദാഹരണമാകുന്നു ശലോമോൻ. ഇനിയും ശലോമോൻ്റെ മകൻ രഹബയാം പരിഹാസിയുടെ ഒരു ഉദാഹരണമാകുന്നു. അവൻ പ്രബോധനം കൈക്കൊള്ളാതിരുന്നവനാണ്. നാം ഈ സദൃശവാക്യങ്ങളിലെല്ലാം കാണുന്ന പ്രകാരത്തിലുള്ള മോശപ്പെട്ട വശത്തിൻ്റെ, ഇരുണ്ട വശത്തിൻ്റെ ഉദാഹരണമാകുന്നു രഹബയാം. രഹബയാം മാത്രമല്ല, മറ്റ് ഉദാഹരണങ്ങളും ദൈവവചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. 2-3 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. നാം സാധാരണ കേൾക്കുന്ന ഒരു സംസാരമുണ്ട്, അത് ഏഷണിയാകുന്നു, അത് മൂഢതരമായ സംസാരമാകും. ഒരു കാര്യം പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടിയുള്ള വിധത്തിലുള്ള സംസാരമാകുന്നു അത്. ദൈവമക്കളുടെ ഇടയിലും അതുണ്ട് എന്നതാണ് വിചിത്രം. വാക്കുകളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തവൻ വാസ്തവത്തിൽ ഭോഷനാണ്. നിങ്ങൾ പറയുന്നതിനെ നിയന്ത്രിക്കുവാൻ പഠിച്ചിട്ടില്ല എങ്കിൽ വാസ്തവത്തിൽ സ്വയനിയന്ത്രണമില്ലാത്ത വ്യക്തിയാകുന്നു താങ്കൾ. വാക്കുകൾക്ക് മനുഷ്യരെ മുറിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള കഴിവുണ്ട്. സ്വയനിയന്ത്രണമുള്ള വ്യക്തിയായിരിക്കുവാൻ താങ്കൾ താല്പര്യപ്പെടുന്ന പക്ഷം ആദ്യം നാവിനെ നിയന്ത്രിക്കുക. എന്തിനോടെങ്കിലും പ്രതികരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് നിന്ന് ഒന്ന് ചിന്തിക്കുക. ഇന്ന് അതും ഇതും പറഞ്ഞ് രസിക്കുന്ന മനുഷ്യരെയാണ് നാം ചുറ്റും കാണുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വാക്കുകൾ. നാം ഒരിക്കലും വേറൊരർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കുവാൻ പാടില്ല. നാം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യം അതുപോലെ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ തെളിവായിട്ട് വേണം സംസാരിക്കുവാൻ. 4 വാക്യത്തിൽ നാം കാണുന്നത്, മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. തെസലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭക്തരായ ചില ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് അവർ വേലയൊന്നും ചെയ്യാതിരുന്നു. പൗലോസ് എഴുതിയത് വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയുമരുത് എന്നത്രേ. വേല ചെയ്യാത്തവർക്ക് ദാനം ചെയ്യുവാൻ നാം ഒരുമ്പെടരുത്. നാം ശരിക്കും പണിയെടുക്കണം. കർത്താവ് വരുന്നു എന്ന് താങ്കൾ വാസ്തവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കൂടുതൽ വേല ചെയ്യുവാൻ അത് താങ്കളെ പ്രോത്സാഹിപ്പിക്കും. നല്ല ഒരു വേലക്കാരനായി താങ്കൾ തീരും. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ച് അതനുസരിച്ച് പണിയെടുക്കണം. ക്രിയാത്മകമായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, നീതിവാൻ ഭോഷ്ക്ക് വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്ദയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ആന്തരികമായ സത്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രായോഗിക നീതിയുടെ പശ്ചാത്തലം ഇതാകുന്നു. തെറ്റായതിനെ ദൈവം വെറുക്കുന്നു, അതിനെ അംഗീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കില്ല. ഒരു ദൈവവേദൽ തൻ്റെ ജീവിതത്തിലെ ഏതൊരു പാപവും തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യുകയും വേണം. നമ്മുടെ പഴയ സ്വഭാവം ഭോഷ്കിലോട്ട് ചായ്വുള്ളതാണ്. കള്ളം പറയുവാൻ തോന്നുന്നത് പലപ്പോഴും സ്വാഭാവികമാണ്. താൻ അതിനെ വെറുക്കുന്നു എന്ന് ദൈവം പറയുന്നു. ആ വിധത്തിലുള്ള കാര്യത്തെ അവൻ കൈകാര്യം ചെയ്യണം. ശരിയായി ജീവിക്കുക എന്നാൽ ജീവിതത്തിനൊരു കാവലും വഴികാട്ടിയെയും വെക്കുക എന്നത്രേ. നല്ലതിനു വേണ്ടിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും കൂടുതൽ നല്ലതിനു വേണ്ടിയുള്ള സാധ്യതകളിലേക്ക് നീങ്ങുന്നതായിരിക്കും. മോശമായ തിരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ എതിർദിശയിലേക്കായിരിക്കുമെന്ന് മാത്രം. ദൈവവചനത്തിനനുസരണമായി താങ്കൾ എടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളും താങ്കളുടെ ജീവിതത്തിൽ കൂടുതൽ അടുക്കും ചിട്ടയും കൊണ്ടുവരുമ്പോൾ, അനുസരണക്കേടിൻ്റെ തിരഞ്ഞെടുപ്പുകൾ ഓരോന്നും ചിന്താക്കുഴപ്പങ്ങളും നാശവും ആകുന്നു കൊണ്ടുവരുന്നത്. താങ്കൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ താങ്കളുടെ ആത്മാർത്ഥതയെ രൂപപ്പെടുത്തുവാൻ പോരുന്നതാണ്. ശരിയായ തിരഞ്ഞെടുപ്പുകൾ വലിയ സുരക്ഷിതത്വവും കരുതലും നൽകിത്തരും. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒന്നും ഇല്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവനുമുണ്ട്. അത് കൊള്ളാമില്ലേ? നമുക്കെല്ലാമുള്ള പഴയ സ്വഭാവത്തിൻ്റെ മറ്റൊരു നല്ല ഉദാഹരണമാകുന്നു ഈ കാണുന്നത്. നാം പാവപ്പെട്ടവരാകുന്നുവെങ്കിൽ അയൽക്കാരുടെ ഒപ്പം എല്ലാം ഉണ്ട് എന്ന് കാണിക്കുവാൻ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യും. വാസ്തവത്തിൽ നമുക്കുള്ളതിനേക്കാൾ ഏറെ ഉണ്ട് എന്ന് നാം നടിക്കും. കടം വാങ്ങിച്ച ഉടുപ്പും കടം വാങ്ങിച്ച സാരിയും ഇട്ടുകൊണ്ടാണെങ്കിലും തനിക്ക് വല്ലതുമൊക്കെ ഉണ്ട് എന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്നവർ അനേകരാണ്. എനിക്ക് വഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണെങ്കിലും എൻ്റെ വീട്ടിലും ടിവിയും കാറും ഒക്കെ ഉണ്ടെന്ന് കാണിക്കുവാൻ കടം വാങ്ങി അബദ്ധത്തിൽ ചാടിയിട്ടുള്ളവർ അനേകരാണ്. ഇന്നും ഇതൊക്കെ കണ്ടിട്ടും ചാടുന്നവർ വളരെയധികം. തങ്ങൾക്ക് തന്നെ വാസ്തവത്തിൽ വഹിക്കുവാൻ വയ്യാത്ത ഒരു പരിതസ്ഥിതിയിലാണ് ചിലർ കഴിഞ്ഞുകൂടുന്നത്. അതേസമയം തന്നെ വേറെ ചില ആളുകളുണ്ട്, അവർ വളരെ വലിയ പണക്കാരാണ്. എന്നാൽ സദാസമയവും തങ്ങൾ എത്ര ദരിദ്രരാകുന്നു എന്ന് കാണിക്കുവാനും വിവരിക്കുവാനുമേ അവർക്ക് സമയമുള്ളൂ. പ്രത്യേകിച്ചും സുവിശേഷ വേലയ്ക്ക് വല്ലതും കൊടുക്കുവാൻ അവരോടൊന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പട്ടിണി അപ്പോൾ അറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ വലിയ ധനവാന്മാർ കൂടുന്ന ഒരു പള്ളിയിൽ പ്രസംഗിക്കുവാൻ ഞാൻ പോയി. സ്തോത്രകാഴ്ചയുടെ സമയം വന്നപ്പോൾ ഈ വൻതോക്കുകളൊക്കെ ഭക്തിയോടെ കൈ ചുരുട്ടി സ്തോത്രകാഴ്ച സഞ്ചിയിലേക്ക് നിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ കയ്യിലെ 25 പൈസ തുട്ടും 50 പൈസ തുട്ടുകളും ആരും കാണാതിരിക്കുവാനുള്ള ഭക്തി പ്രകടനമാണത് എന്ന് മറക്കരുത്. എന്നാൽ ഹോട്ടലിൽ കഴിക്കുവാൻ പോയാൽ വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കുന്നത് കുറഞ്ഞത് 10 രൂപയാണ്. ഈ രണ്ട് സ്വഭാവങ്ങളും ദൈവം വെറുക്കുന്നു. കാരണം രണ്ടും കപടഭക്തിയാണ്. ഉള്ളവൻ ഇല്ല എന്ന് കാണിക്കുന്നതും ഇല്ലാത്തവൻ ഉണ്ട് എന്ന് കാണിക്കുന്നതും തെറ്റാണ്. നാം ചെയ്യരുതാത്ത കാര്യം അഭിനയിക്കുന്നതാണ് രണ്ടും. നാം അയൽക്കാരുടെ ഒപ്പം എല്ലാം ഉണ്ട് എന്ന് കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അയൽക്കാരെ അറിയാൻ കൂടി വയ്യ എന്ന വിധത്തിലും നാം ജീവിക്കേണ്ടതില്ല. നാം അവരെ അയൽക്കാരെ പോലെ കണക്കാക്കേണ്ടതാണ്. എന്നിട്ട് നാം നാമായി തന്നെ ജീവിക്കുവാൻ പഠിക്കണം. നാമായി തന്നെ ജീവിക്കുന്നതിലെ സുഖം പലരും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ അഭിനയം മൊത്തം. അഭിനയിക്കുന്നത് കൊണ്ട് നാം നഷ്ടപ്പെടുത്തുക മാത്രമാണ്. അടുത്ത വീട്ടിൽ അവർ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിലും ഇല്ലെങ്കിലും ഞാനും അങ്ങനെ ചെയ്യും. ഇത് ഒരുതരം അടിമത്വമാകുന്നു. പ്രത്യേകിച്ചും വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. കല്യാണം വന്നാൽ അടുത്ത വീട്ടിൽ എങ്ങനെയൊക്കെ ചെയ്തു എന്ന കണക്കുകൂട്ടലിലാണ് നാം ചെയ്യുന്നത്. അവിടെ സദ്യയ്ക്ക് 5 കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കുറഞ്ഞത് 7 കൂട്ടം ഉണ്ടായിരിക്കണം. അവർ വിളിച്ചത് 50 കാറായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറഞ്ഞത് 52 കാറെങ്കിലും വിളിക്കണം. അവർ എടുത്ത സാരി 15,000 രൂപയുടേതായിരുന്നു. ഞാൻ കുറഞ്ഞത് 20,000 രൂപയുടെങ്കിലും എടുക്കണം. എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, മറ്റേ ആളിന് അനുസരിച്ച് ഞാനും നിൽക്കണം. നാം വാസ്തവത്തിൽ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കിത് ആവശ്യമാണോ എന്നാദ്യം ചോദിക്കുക. പിന്നെ എനിക്കിത് വഹിക്കാവുന്നതാകുന്നുവോ എന്ന് ചോദിക്കുക. അത് അല്ലാത്ത അവസ്ഥ വിരസമാണ്, ബുദ്ധിമുട്ടാണ്. ഒരിക്കലും നമുക്ക് ആസ്വദിക്കുവാൻ കഴിയില്ല. ആസ്വദിച്ചാൽ തന്നെ ഉടനെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. 9-ാം വാക്യത്തിൽ, നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. ഇസ്രായേലിലെ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഈ വിഷയം പറയുകയുണ്ടായി. ഓരോ വംശത്തിൽ നിന്നുള്ളവർ രാജാക്കന്മാരായി. എന്നാൽ അവരുടെ ദുഷ്ടത കാരണം വളരെ മൃഗീയമായി അവർ നശിപ്പിക്കപ്പെട്ടു. ഇതത്ര ദൈവം ഇവിടെ പറയുന്നത്, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. ഇത് ഈ ലോകത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. ഹിറ്റ്ലറുടെ അന്ത്യം അത്ര രസകരമായിരുന്നില്ല, അതുപോലെ അനേകരുടെ. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ഒരു കൂട്ടത്തിലോ വീട്ടിലോ അയൽക്കാർ തമ്മിലോ സഭയിലോ ഒക്കെ വഴക്കുണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അഹങ്കാരമാകുന്നു. ഇതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭാഗത്താണ് തെറ്റ്, അഥവാ എനിക്ക് സഹായം ആവശ്യമുണ്ട് എന്നിത്യാദി വാക്കുകൾ ഉച്ചരിക്കുവാൻ വലിയ പ്രയാസമാണ്. കാരണം അങ്ങനെ പറയുവാൻ താഴ്മ ആവശ്യമാണ്. എല്ലാ വഴക്കിലെയും ഘടകം അഹങ്കാരമാകുന്നു. അത് വിവാദത്തെ വർദ്ധിപ്പിക്കുന്നു, ആളുകളെ ഭിന്നിപ്പിക്കുന്നു. എന്നാൽ വിനയം മുറിവുകളെ ഭേദപ്പെടുത്തും. അഹങ്കാരം നിറഞ്ഞു നിന്ന സമയത്ത് രണ്ടുപേർ ചൂടേറിയ വാദം നടത്തി. എന്നാൽ പിന്നീട് ഒരാൾ അല്പം വിനയപ്പെട്ട് ചെന്ന് മറ്റേയാളോട് ക്ഷമ ചോദിച്ചാൽ ഉടനെ എത്ര വേഗന്നാണ് മുറിവ് ഭേദപ്പെടുന്നത്. എന്നാൽ അങ്ങനെ വിനയപ്പെടുവാൻ നമ്മുടെ അഹങ്കാരം ഒരിക്കലും സമ്മതിക്കില്ല. ഭവനത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൻ്റെ കാരണം ഈ വിനയമില്ലാത്ത സ്വഭാവമല്ലേ? ഭാര്യ പറയും, ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്. ഭർത്താവ് പറയും, പിന്നെ ഞാനാണോ തെറ്റിയത്? ആരും തെറ്റാത്തപ്പോൾ പിന്നെ കാര്യം നേരെയാകുന്നത് എങ്ങനെയാണ്? പല ഭവനത്തിലും പൊടിയാത്ത കമ്പൽ പറയാത്ത വള്ളി എന്ന് പറഞ്ഞതുപോലെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. അതുകൊണ്ട് സുഹൃത്തെ, അഹങ്കാരത്തിനെതിരായി ഒരു സൂക്ഷിപ്പുണ്ടായിരിക്കണം. താങ്കൾ തുടർച്ചയായി വാദിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിലെ അഹങ്കാരത്തെ, നിഗളഭാവത്തെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരുടെ ഉപദേശത്തിന് തുറന്ന മനസ്സുള്ളവരായിരിക്കുക. താങ്കൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അത് ചോദിക്കുവാൻ മടിക്കരുത്. താങ്കളുടെ തെറ്റിനെ സമ്മതിക്കുവാൻ മനസ്സുണ്ടായിരിക്കണം. താങ്കൾ വിനയപ്പെട്ടാൽ അതൊരിക്കലും ലോകം പറയുന്നത് പോലെ ബലഹീനതയുടെ ലക്ഷണമല്ല, ശക്തിയുടെ ലക്ഷണമാകുന്നു. 11-ാം വാക്യത്തിൽ നാം കാണുന്നു, അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. നിത്യതയുടെ വെളിച്ചത്തിൽ പരിഗണിക്കേണ്ട മറ്റൊരു വാക്യം അത്രേ ഇത്. തങ്ങളുടെ മക്കൾ വെറും മണ്ടന്മാരാകുന്നു എന്നറിഞ്ഞ പല ധനവാന്മാരും തങ്ങളുടെ മക്കൾ ധനം നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് പല ക്രമീകരണങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത് നാം കാണുന്നു. ഈ പറഞ്ഞ മക്കൾക്ക് സ്വത്ത് വിൽക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. എന്നാൽ അതുകൊണ്ട് ജീവിക്കാം. ഇതിൻ്റെ ഫലമായി തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചില്ലിക്കാശും സ്വന്തമായി ഉണ്ടാക്കിയിട്ടില്ലാത്ത വലിയ ധനവാന്മാർ ലോകത്തിൽ ഇന്നുണ്ട്. മനസ്സിലായല്ലോ. ജീവിക്കുവാൻ വേണ്ടി എങ്ങനെയാണ് പണിയെടുക്കേണ്ടതെന്ന് അവർക്കറിയില്ല. എന്നിട്ടും അവർ വലിയ സ്വത്തിൻ്റെ അവകാശികളാണ്. ദേഹത്തെ ഉറുമ്പിനെ തൂക്കുവാൻ അവർ മറ്റുള്ളവരെ ആശ്രയിക്കും. അവർക്കുള്ളത് നഷ്ടപ്പെടുകയുമില്ല, കാരണം ഒന്നും വിൽക്കുവാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ കാണാം, സ്വത്ത് വിൽക്കാമായിരുന്നെങ്കിൽ അവർ അത് കളഞ്ഞേനെ. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രമീകരണം അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലോകത്തിൽ യാതൊരു പണിയും ചെയ്യാത്തവർ, അറിയാൻ പാടില്ലാത്തവർ, പല ഭവനങ്ങളിലും ഇങ്ങനെയുള്ളവരെ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ചും പണ്ട് വളരെയധികം പണമുണ്ടാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള പിതാക്കന്മാർ. വാസ്തവത്തിൽ അവർ ചെയ്തത് ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയും, ദോഷം മാത്രമാണെന്ന്. കാരണം സമൂഹത്തിന് ഭാരമായി പല ആളുകളും ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഈ വാക്യം നിത്യതയുടെ വെളിച്ചത്തിൽ കാണേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥ ധനം? എന്താണ് വാസ്തവത്തിൽ സമ്പത്ത്? ആ ഓഹരിയും സ്ഥിര നിക്ഷേപങ്ങളുമാണോ? ഒരു ദിവസം ഈ പറഞ്ഞതെല്ലാം ആ വ്യക്തി നഷ്ടപ്പെടുത്തുവാൻ പോവുകയാണ്. ആദ്യത്തെ ഉടമസ്ഥനിൽ നിന്നും മരണം അതെല്ലാം എടുത്തു മാറ്റി. ആരും വന്ന് അത് മോഷ്ടിച്ചില്ല. അവനെ കൊണ്ടുപോയി, അവൻ അവയെല്ലാം ഇട്ടിട്ട് പോയി. ഭൂമിയിലെ സമ്പത്തുള്ള എല്ലാവർക്കും സംഭവിക്കുവാൻ പോകുന്നത് അതുതന്നെയാണ്. ഒന്നും കൊണ്ടുപോവുകയില്ല, എല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും. 12-ാം വാക്യം, ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. സംഭവിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത എന്തിനെങ്കിലും വേണ്ടി ആശിച്ചുകൊണ്ടേ താങ്കൾക്ക് കഴിയാം. എന്നാൽ അത് താങ്കളുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കും. ഈ കാരണത്താലാണ് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതവുമായി ചേർന്നു പോകേണ്ടിയിരിക്കുന്നത്. കാരണം നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത അനേകം കാര്യങ്ങൾക്കായി ആശിച്ച് കാത്തിരിക്കുന്നു. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളെ നാം അതുപോലെ അംഗീകരിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതാണ് അനുഗ്രഹം. 13 മുതൽ, വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞുപോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സദൃശവാക്യങ്ങളിൽ ആദിയോടന്തം നീതിയും ദുഷ്ടതയും തമ്മിലുള്ള വ്യത്യാസം നാം കാണുന്നു. ദൈവം നിഗളത്തെ വെറുക്കുന്നു, അവിടുന്ന് നിയമ നിഷേധത്തെ വെറുക്കുന്നു, കപടഭക്തിയെ അവൻ വെറുക്കുന്നു. നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല എന്നോർക്കണം. ആ കാരണത്താലാണ് നാം നമ്മുടെ പഴയ സ്വഭാവത്താൽ ചെയ്യുന്ന യാതൊന്നും ദൈവം അംഗീകരിക്കാത്തത്. നമ്മുടെ പുതിയ സ്വഭാവത്തിൽ ചെയ്യുവാൻ കഴിയുന്നത് മാത്രമാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ളത് എന്ന് നാം മറക്കരുത്. അവൻ എൻ്റെ പഴയ സ്വഭാവം, എൻ്റെ ആ പഴയ പ്രകൃതം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നില്ല എന്നത് തീർച്ചയാണ്. അതിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് എനിക്കും സന്തോഷം. നമ്മിൽ ഓരോരുത്തരിലും സകല പാപവും ഉണ്ടാക്കുന്ന പഴയ സ്വഭാവത്തിൽ നിന്നും ഞാൻ എന്നേക്കും വിടുവിക്കപ്പെട്ടിരിക്കും. തനിക്കെന്താണ് വേണ്ടതെന്ന് യെശയ്യാപ്രവചനം 66 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ദൈവം വ്യക്തമാക്കുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവത്താൽ അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നാം എല്ലാവരും ദൈവത്തെങ്കിലേക്ക് വരേണ്ട വിധം അതത്രേ. തകർന്ന ഹൃദയത്തോട്, തകർന്ന മനസ്സോടുകൂടെ, വചനത്തിൽ വിറയ്ക്കുന്നവരായി നമുക്ക് നിഗളഭാവത്തോടെ വരുവാൻ കഴിയില്ല. വന്നാൽ ദൈവം അംഗീകരിക്കുകയുമില്ല. അവിടുത്തെ വചനമോ കൽപ്പനകളോ നിരസിക്കുവാൻ നാം ഒരുമ്പെടരുത്, അതൊരിക്കലും ശുഭമായിരിക്കുകയില്ല. 17 വാക്യം, ദുഷ്ടദൂതൻ ദോഷത്തിലകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. അധികാര സ്ഥാനത്തിരിക്കുന്നവർ ഉന്നതമായ വിശ്വസ്തതയുള്ളവരായിരിക്കേണ്ടതുണ്ട്. അവരുടെ ഭാഗത്തെ ബലഹീനതകൾ മറ്റുള്ളവർ മുതലെടുക്കുവാൻ ഇടയാകരുത്. സ്വാധീനമുള്ളപ്പോഴൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ കിടന്ന് വലയുവാൻ ഇടയാകരുത്. 18 വാക്യം എത്ര സത്യമാണല്ലേ, പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. മറ്റുള്ളവരുടെ ഗുണദോഷം തള്ളിക്കളയുന്നവർ എത്ര സംഘർഷത്തിലാണ് എപ്പോഴും ജീവിക്കുന്നതെന്നറിയാമോ? നിഗളഭാവം കൊണ്ടാണ് ഈ പ്രബോധനം ത്യജിക്കുന്നത്. ചില വ്യക്തികളെ തിരുത്തുവാൻ വലിയ പ്രയാസമാണ്. 19 മുതലുള്ള വാക്യങ്ങൾ, ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ ഭോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്ക, നീയും ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വിസരിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. എത്ര നല്ല ഗുണദോഷങ്ങളാണ് ഈ ഭാഗത്തെല്ലാം നാം കാണുന്നത്. 24 വാക്യം, കുട്ടികളോട് ഇടപെടേണ്ട വിധമാകുന്നു പറഞ്ഞു തരുന്നത്, അവരെ ശിക്ഷണത്തിൽ വളർത്തേണ്ട വിധം. ഒരു ദൈവവൈദ്യനോട് പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യമാകും, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീനെന്ന്. എന്നാൽ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്നത്രേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? താങ്കൾ ക്ഷോഭിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അടിക്കരുതെന്ന്. താങ്കളുടെ കോപം കളയാനല്ല കുഞ്ഞുങ്ങളെ അടിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ നന്നാകാൻ വേണം അവരെ ശിക്ഷിക്കുന്നത്. ഇത് പലർക്കും മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കുവാനും വളരെ പ്രയാസമാണ്. പലരും തങ്ങൾ കുഞ്ഞുങ്ങളെ എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടെയാണ് ശിക്ഷണത്തെ കുഞ്ഞുങ്ങൾ കാണുന്നത്. കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അവരോടുകൂടെ ഇരുന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശിക്ഷണം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, അത് ഉപേക്ഷിക്കരുത്. സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിലാളിച്ച് ഗുണദോഷിച്ച് ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളതാണ്. ശിക്ഷണത്തിൽ കുറവുണ്ടാകുമ്പോൾ, അതായത് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ട് എന്നെ ചിന്തിക്കാനാവും. കാരണം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ താല്പര്യക്കുറവുള്ളതിനാലല്ലേ അവരെ ഗുണദോഷിച്ച് ശിക്ഷിച്ച് വളർത്താത്തത്? തിരുത്തലുകൾ ഇല്ലാതിരുന്നാൽ കുഞ്ഞുങ്ങൾ ശരിയേത് തെറ്റേത് എന്ന് ശരിയായ ധാരണ ഇല്ലാതെ വളരുവാൻ തുടങ്ങും. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതിൽ ഭയപ്പെടേണ്ടതില്ല, ആയത് സ്നേഹത്തിൻ്റെ പ്രകടനമാകും. നാം ചെയ്യുന്നത് തീർച്ചയായും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം എന്ന് മാത്രം. താങ്കളുടെ പ്രയത്നം കുഞ്ഞുങ്ങളെ ജ്ഞാനികൾ ആക്കുകയില്ല, മറിച്ച് മറ്റെന്തിനേക്കാളുമേറെ ദൈവജ്ഞാനം അന്വേഷിക്കുവാൻ അതവരെ സഹായിക്കും. ഇന്നത്തെ സമൂഹത്തിൽ മാതാപിതാക്കൾ ഏറ്റവും അധികം അവഗണിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തണം എന്നുള്ളത്. എല്ലാം പോയി കഴിയുമ്പോൾ ഉടനെ കാര്യങ്ങൾ നേരെയാക്കുവാൻ ഓടി നടക്കും. ശ്രദ്ധിക്കൂ സുഹൃത്തെ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ സമയം ചെലവഴിച്ച് ശിക്ഷണത്തിൽ വളർത്തുവാൻ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ ശ്രദ്ധിക്കണം. നാം എല്ലാം വളരെ ധൃതിയിലാണ്. കുഞ്ഞുങ്ങൾക്കും പഠിക്കുവാൻ വളരെയുണ്ട്. എല്ലായിടത്തും മത്സരമാണല്ലോ. ഏറ്റവും മുൻപിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇന്ന് എന്തെങ്കിലും നേടുവാൻ സാധിക്കൂ എന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം മുൻഗണന വിട്ടുകളയരുത്. കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം. ദൈവവചനം അവരെ പഠിപ്പിക്കണം. ദൈവിക ജ്ഞാനത്തിൽ വളർന്നു വരുവാൻ അവരെ സഹായിക്കണം. ജ്ഞാനിയായ ഒരു പിതാവിനും ഒരു മാതാവിനും മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കൂ. അതിന് ദൈവകൃപ വളരെ ആവശ്യമാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം നിങ്ങൾ ഒരുക്കുക. അതിനായി ദൈവം തങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ എത്രമാത്രം അശക്തരാകുന്നു എന്ന്